2023 ഡിസംബർ 12 ചൊവ്വാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തടസ്സമെന്ത്? ആയുർവേദത്തിന്റെ ഈറ്റില്ലത്തിൽ കൊമ്പും തുമ്പയും പക്തിയിൽ നിന്ന് ബാസിപ്പാങ്ങിൽ എഴുതുന്നു, കേരളത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം തുടങ്ങുന്നത് പരിഗണനയിലാണെന്ന് ഏറെ ശുഭ പ്രതീക്ഷയോടെ കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ പ്രപ്പോസൽ സമർപ്പിക്കണം, അങ്ങനെയെങ്കിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ഇത് നടപ്പിലാക്കുവാൻ തയ്യാറാണെന്ന് മന്ത്രി സന്ധി ഗത്മായി അടിവരയിട്ട് പറഞ്ഞത് രാജ്യസഭയിലാണ്. ഡോക്ടർ വി ശിവദാസൻ MP ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായാൽ ഗുണങ്ങൾ ഏറെയുണ്ട്. ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാം. കൂടുതൽ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രീയമായ ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കാനായാൽ കേരളത്തിന് സാമ്പത്തിക ലാഭമുണ്ടാകും. കേരളത്തിൽ ആയുഷ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യവകുപ്പാണ്. മറ്റെല്ലാ വൈദ്യശാസ്ത്ര മേഖലയിലുമുള്ള പ്രവർത്തനം നടക്കുന്നതിനാൽ ആരോഗ്യവകുപ്പിന് ആയുഷ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ലഭിക്കുന്നില്ല. ആയുർവേദത്തിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യമുള്ള ആയുഷ് മന്ത്രി ഉണ്ടായാൽ കേരളത്തിൽ ഔഷധ സസ്യങ്ങൾക്ക് പുതിയ പദ്ധതികൾ ഉണ്ടാക്കാനാകും. അതുവഴി കർഷകർക്ക് കൂടുതൽ വരുമാനം, തൊഴിൽ സാധ്യതയും ഗുണനിലവാരവുമുള്ള ഔഷധ സസ്യങ്ങളും ലഭിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേറെ സ്ഥലവും അന്വേഷിക്കേണ്ടതില്ല. ഇടുക്കിയിൽ തുടങ്ങാനിരിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയായി ഉയർത്താനാകും. അതുവഴി കൂടുതൽ ഗ്രാന്റുകൾ ലഭിക്കും. 100 കോടിയോളം വരെ കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ജൈവ വൈവിധ്യത്തിൽ സമൃദ്ധമായ ഇടുക്കിയെ ലോകാന്തര നിലവാരമുള്ള ഇക്കോ ടൂറിസം സെന്ററും ഗവേഷണ കേന്ദ്രവുമാക്കി മാറ്റാനാകും. വിദേശ പണം കേരളത്തിൽ എത്തുന്നതിനും വഴിയൊരുക്കും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആയുർവേദ മേഖലയിൽ കൂടുതൽ തുക ചെലവഴിക്കുന്നത് കേരളമാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ശ്രമം ഉണ്ടായില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയ്ക്കായി കേരളം പദ്ധതി സമർപ്പിക്കാത്തത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപ് കേരള കൌമുദി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഗോവയിൽ NIA നിലവിലുണ്ട്. അത് ഡൽഹി NIA ശാഖയാണ്. എന്തുകൊണ്ടും കേരളം അനുയോജ്യം. ആയുർവേദത്തിന്റെ ഈറ്റില്ലം മാത്രമല്ല, ആ മഹത്തായ ശാഖയെ പോറ്റി വളർത്തുന്നതും കേരളമാണ്. കേരളത്തിൽ അംഗീകൃത ആയുർവേദ മരുന്ന് നിർമ്മാതാക്കൾ 650 രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് 20,000 വരും. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറികളും ഏതാണ്ട് 815 ഉണ്ട്. സ്വകാര്യ മേഖലയിൽ ആശുപത്രികളും ഡിസ്പെൻസറികളും ഗവൺമെന്റ് ആയുർവേദ കോളേജ് 3 സ്വകാര്യ മേഖലയിൽ 15 ലോക നിലവാരമുള്ള റിസോർട്ടുകൾ 30 കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ ഗവേഷണ സ്ഥാപനങ്ങൾ 2 ഇതിലൊന്ന് ചെറുതുരുത്തിയിലാണ്, മറ്റൊന്ന് തിരുവനന്തപുരത്തും. കേരളത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തുടങ്ങണമെന്ന ആവശ്യത്തിൽ കേരളത്തിലെ ആയുർവേദ സംഘടനകൾക്കും എല്ലാം ഒരേ സ്വരമാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ നിവേദനം നൽകിയിരുന്നു. വിശദമായ പ്രൊപ്പോസൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും കേന്ദ്ര ബജറ്റിൽ ഈ വിഷയം അവതരിപ്പിക്കണമെന്നും ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഡി രാമനാഥൻ ആവശ്യപ്പെട്ടു. ജീവിതശൈലി രോഗങ്ങൾ എന്ന മഹാമാരി മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ശാസ്ത്രപര പുരോഗതിക്കും ഭാരതം നൽകിയ സംഭാവനകൾ ചരിത്ര സത്യമാണ്. അടുത്ത കാലങ്ങളിലാണ് യോഗ സ്വീകാര്യത നേടിയെടുത്തത്. യോഗയുടെ ഗുണവശങ്ങളെ വ്യക്തമാക്കി അവതരിപ്പിച്ചതോടെയാണ് നിരവധി രാജ്യങ്ങളിൽ യോഗ ജീവിതത്തിന്റെ ഭാഗമായി. ജീവിതശൈലി രോഗങ്ങൾ കോവിഡ് മഹാമാരിയെക്കാൾ ഭീകരമായി കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയപ്പെട്ടു. കോവിഡാനന്തര ലോകത്തെ വെല്ലുവിളിയും ജീവിതശൈലി രോഗങ്ങൾ തന്നെ. വൈറസുകളുടെ ആക്രമണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഭൂമി ഉള്ളിടത്തോളം ഈ കുഞ്ഞു ഭീകരന്മാർ താണ്ഡവമാടിക്കൊണ്ടേയിരിക്കുമെന്നും ശാസ്ത്രലോകത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ പ്രതിരോധം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ആയുധം. ശരീരത്തിലെ പ്രതിരോധ കോട്ടയ്ക്ക് ശക്തിയും ആർജവും പകരാൻ യോഗയും ആയുർവേദവും പരമ്പരാഗത ഭക്ഷണ രീതികളും പ്രകൃതി ചികിത്സാ മാർഗങ്ങളുമെല്ലാം നൽകുന്ന സംഭാവനകൾ ഏറെ ചർച്ചയാകുന്ന കാലം കൂടിയാണ് ഇത്. കേരളത്തിൽ കോവിഡ് പ്രതിരോധത്തിന് ആയുർവേദ ചികിത്സ നടത്താൻ ആദ്യം ഏറെ മടിച്ചു. ആയുർവേദ ചികിത്സ കോവിഡിന് ഫലപ്രദമാണെന്ന് സർക്കാരിന്റെ തന്നെ പഠനത്തിലൂടെ വ്യക്തമാക്കിയിട്ടും കേരളത്തിൽ ചികിത്സിക്കാൻ അനുമതി ലഭിക്കാതിരുന്നത് കേരള കൗമുദിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പൊതുസമൂഹം ഇത് ഏറ്റെടുത്തപ്പോൾ ആയുർവേദത്തിന്റെ സാധ്യതകൾ തെളിയുകയായിരുന്നു. അങ്ങനെ കോവിഡ് രോഗികൾ അടക്കം ചികിത്സ നടത്തി ഫലസിദ്ധി ലോകത്തിന് മുന്നിൽ കാണിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അതുകൊണ്ടുണ്ടായ നേട്ടത്തിന് ഏറെ ആഴവും പരപ്പുമുണ്ട്. കേരളത്തിൽ ആയുർവേദ ചികിത്സ തേടിയവരിൽ നടത്തിയ പഠനം ലോക പ്രശസ്തമായ ഫ്രണ്ടിയേഴ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ചതോടെ മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാക്കാനുള്ള വഴിയാണ് തുറന്നത്. വുഹാനിൽ കോവിഡ് സ്ഥിരീകരിച്ചതടക്കം ആദ്യം പുറത്തുവിട്ട ഈ ജേണൽ ആധികാരികതയിലും സമഗ്രതയിലും ആദ്യ സംസ്ഥാനമാണ്. ഔഷധ സസ്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായവയെല്ലാം അതിന്റെ എല്ലാ ഗുണങ്ങളിലൂടെയും ലഭ്യമാക്കുകയും ചെയ്താൽ ഈ ചികിത്സാശാസ്ത്രത്തിന്റെ ഫലസിദ്ധി ഇതിലേറെ വ്യക്തമാകും. ആയുർവേദത്തിന്റെ ആധികാരികത ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കേരളത്തിന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു രാജ്യങ്ങൾ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആയുർവേദത്തെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഒരു ചികിത്സാ രീതിയുടെ ഫലസിദ്ധി കണ്ടെത്തുന്ന രീതി മറ്റു രാജ്യങ്ങളും സ്വാഭാവികമായി മാതൃകയാക്കും. അടിസ്ഥാന സൗകര്യം കുറഞ്ഞാലും സാമൂഹ്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ആയുർവേദം വിപുലമായി സ്വീകരിക്കപ്പെടുകയായിരുന്നു. രോഗപ്രതിരോധത്തിലും ആധുനിക കാല രോഗങ്ങളെ നേരിടുന്നതിലും ആയുർവേദത്തിന്റെ പങ്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്.